2019 ഫെബ്രുവരി 11 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ അഡ്വക്കേറ്റ് എൻ എസ് ലാൽ തയ്യാറാക്കിയ ലേഖനം ദയാവധം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. നമ്മുടെ ഭരണഘടന നൽകുന്ന മൌലികാവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു പൌരന്റെ അവകാശം. ഈയിടെ നമ്മുടെ പരമോന്നത കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിയിൽ പറയുന്നത് അന്തസ്സോടെ ജീവിക്കുക എന്നതുപോലെ മൌലികാവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് അന്തസ്സോടെ മരിക്കുക എന്നുള്ളത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു വ്യക്തിക്ക് അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുള്ളതുപോലെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവുമുണ്ട്. അന്തസ്സോടെ മരിക്കുക എന്നുള്ളത് മൌലികാവകാശമായതിന്റെ അടിസ്ഥാനത്തിൽ ദയാവധത്തിന് ഇപ്പോൾ സുപ്രീംകോടതി നിയമസാധൂകരണം നൽകിയിരിക്കുന്നത്. കോമൺ കോസ് എന്ന ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി സുപ്രീംകോടതിയിൽ നൽകിയ ഒരു റിട്ട് പെറ്റീഷനിലാണ് മേൽവിധി ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചത്. ലോകമിന്ന് അഭിമുഖീകരിക്കുന്ന പരിതാപകരവും ദുഃഖകരവുമായ പ്രശ്നങ്ങളിലൊന്നാണ് നിത്യരോഗികളായി ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും തിരിച്ചുവരാൻ കഴിയാതെ പലവിധത്തിൽ തീരാവേദന അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. ആരെയും തിരിച്ചറിയാതെ ലോകത്ത് എന്ത് നടക്കുന്നുവെന്നറിയാതെ കഠോരമായ വേദന സഹിച്ച് ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്തോടെ കഴിയുന്ന ഹതഭാഗ്യരുടെ അവസ്ഥാ വിവരണാതീതമാണ്. വേണ്ടപ്പെട്ടവർക്ക് എത്രയധികം ആത്മാർത്ഥതയും സ്നേഹവും നവീന ചികിത്സാ സഹായവും ഇത്തരക്കാർക്ക് നൽകാൻ സന്മനസ്സുണ്ടെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യ സഹജമായ മടുപ്പ് അവരിൽ ചിലർക്കെങ്കിലും ഉളവാകുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരിൽ കുറ്റം ചാർത്തുന്നത് വ്യർത്ഥമാണ്. ചുറ്റുപാടുകളും സാമ്പത്തിക പരാധീനതകളും അവരെ അത്തരം സ്വഭാവ വൈചിത്ര്യത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഇങ്ങനെയുള്ള ആപത്ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് വിവിധ രാജ്യങ്ങളിലെ ചിന്തകരും ഭരണകർത്താക്കളും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരും മറ്റും കൂട്ടായി നടത്തിയ ബൃഹത് ചർച്ചയുടെ സമന്വയ ഫലമാണ് ദയാവധം എന്ന് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന യൂത്തനേസിയ. ഗ്രീക്ക് വാക്കായ യൂത്തനോട്ടോസിൽ നിന്ന് ഉത്ഭവിച്ചതാണ് യൂത്തനേസിയെ. യു എന്നാൽ വെൽ ഗുഡ് എന്നും തനറ്റോസ് എന്നാൽ ഡെത്ത് എന്നുമാണ് ഇതിനർത്ഥം. അതായത് നല്ല മരണമെന്ന് ഇതിനെ വിവക്ഷിക്കാം. നമ്മുടെ ഭാഷയിൽ ദയാവധമെന്ന് അറിയപ്പെടുന്നു. ദയാവധമെന്നതിൽ വധമെന്ന ദുഷ്ടതയുള്ള വാക്കുള്ളതിനാലും വധമെന്ന വാക്ക് ക്രിമിനൽ കുറ്റത്തിന്റെ ധ്വനി പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനാലും ദയാവധമെന്ന വാക്ക് ഉപേക്ഷിച്ച് സുഗാന്ത്യം എന്നോ നൽമരണമെന്നോ പരിഭാഷ വേണമെന്നും ചില സുമനസ്സുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒഴിച്ചുകൂടാൻ നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ ദയാവധത്തിന് മിക്ക രാജ്യങ്ങളും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിയമസാധൂകരണം നൽകിയിട്ടുണ്ട്. ദയാവധത്തിന് ചില രാജ്യങ്ങളിൽ നിയമനിർമ്മാണം വഴി സാധുത ലഭിക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ ഉന്നത കോടതി വിധി പ്രഖ്യാപനങ്ങളിലൂടെ നിയമസാധുത ലഭിക്കുന്നു. ദയാവധത്തെ രണ്ടു തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അതായത് ആക്റ്റീവ് യൂത്തനേസിയ എന്നും പാസീവ് യൂത്തനേസിയ എന്നും. ഒരു രോഗിയുടെ ജീവൻ അവസാനിപ്പിക്കുന്നതിന് പരസ്യമായ ഒരു പ്രവൃത്തി ചെയ്യുക എന്നതാണ് ആക്റ്റീവ് യൂത്തനേസിയ. ഇത് ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പാസീവ് യൂത്തനേസിയ എന്നാൽ ഒരു രോഗിക്ക് ജീവൻ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സാരീതികൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. പല രാജ്യങ്ങളിലും പാസീവ് യൂത്തനേസിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സുപ്രീം കോടതിയും പാസീവ് യൂത്തനേസിയാണ് അംഗീകരിച്ചിരിക്കുന്നത്. കാലാകാലമായിട്ടുള്ള നാട്ടാചാര പ്രകാരം ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് തനിക്ക് ഭാവിയിൽ ചികിത്സ വേണ്ടി വന്നാൽ അതിനെപ്പറ്റി സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ അവകാശം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവകാശങ്ങളിൽ പെടുന്നതാണ് ഏതെങ്കിലും സമ്പ്രദായത്തിലുള്ള ചികിത്സാരീതി ഒരു വ്യക്തി നിരസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് പ്രത്യേക രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം അത് ജീവൻ അപകടമാക്കുന്നതാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തി അന്തസ്സോടെ മരിക്കുക എന്നുള്ളത് നമ്മുടെ സുപ്രീംകോടതി മൌലിക അവകാശമാക്കിയതോടെ നിയമവശാൽ യോഗ്യതയോ അർഹതയോ അവകാശമോ ഉള്ള വ്യക്തിക്ക് തന്റെ ചികിത്സാ സംബന്ധമായ സാധുതയുള്ളതും സംശയാതീതവുമായ മുൻകൂട്ടിയുള്ള ഒരു അറിയിപ്പ് ഭാവിയിൽ തനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത മാനസികാവസ്ഥയിൽ വേണ്ടിവരുന്ന ചികിത്സയെപ്പറ്റി നൽകാവുന്നതാണ്. അങ്ങനെ മുൻകൂട്ടിയുള്ള അറിയിപ്പിൽ ചികിത്സ നിരസിക്കലും ഉൾപ്പെടുന്നു. അതായത് അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നാൽ ആരോഗ്യമുള്ളൊരു വ്യക്തി ഭാവിയിൽ അനാരോഗ്യം നിമിത്തം തനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ തന്നിൽ നടത്തുന്ന ചികിത്സാ സമ്പ്രദായം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ്. ഇത്തരത്തിലുള്ള ചികിത്സാ നിർദ്ദേശങ്ങൾ ചില തൽപരകക്ഷികൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ വിധത്തിലുള്ള മുന്നറിയിപ്പ് രേഖ എല്ലായ്പ്പോഴും പ്രായപൂർത്തിയായ രണ്ടുപേരുടെ സാക്ഷ്യപ്പെടുത്തലോടെ നോട്ടറൈസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചികിത്സാ നിർദ്ദേശങ്ങൾ ജീവൻ നിലനിർത്തുന്നതിനുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും ഉപകരണങ്ങളും പിൻവലിക്കുന്നതിനോ തടയുന്നതിനോ മാത്രമേ ആകാവൂ. നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായ യാതൊന്നും അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. കൃത്രിമ ജീവൻ രക്ഷാ ഉപകരണങ്ങളോടെ കഴിയുന്ന രോഗിയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിച്ച് പ്രകൃതിദത്തമായ മരണം കൈവരിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ദയാവധത്തെ ചിലർ ആത്മഹത്യാ സഹായി എന്നും പറയാറുണ്ട്. പല കാരണങ്ങളാൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്ടീവ് നൽകാതെ ദീർഘകാലമായി രോഗബാധിതരായി ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചുവരാൻ സാധ്യതയില്ലാതെ നിത്യവേദന സഹിച്ച് കൃത്രിമ ജീവൻ രക്ഷാ ഉപാധികളോടെ കഴിയുന്ന രോഗികൾക്ക് അവരുടെ ജീവൻ രക്ഷാ ഉപാധികൾ പിൻവലിച്ച് ഒരു നൽമരണത്തിലേക്ക് നയിക്കുന്നതും ദയാവത പരിധിയിൽ വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു രോഗിയുടെ ജീവൻ രക്ഷാ ഉപാധികൾ പിൻവലിക്കേണ്ടത് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഒരു വിദഗ്ധ ചികിത്സാ സമിതിയുടെ അഭിപ്രായത്തിന് വിധേയമായും രോഗിയുടെ തൽപരകക്ഷികളായ ബന്ധുമിത്രാദികൾക്ക് രോഗിയുടെ ജീവൻ രക്ഷാ ഉപാധികൾ പിൻവലിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാനുമുള്ള സമയപരിധികൾക്കും വിധേയമായിട്ടും ആയിരിക്കണം. ദയാവധം ഒരു കാരണവശാലും ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുൻകരുതലുകളൊക്കെ. ദയാവധത്തിന് നമ്മുടെ സുപ്രീംകോടതി അംഗീകാരം നൽകിയതോടെ തീരാവേദനയും കഷ്ടപ്പാടുകളും ദീർഘനാളായി അനുഭവിച്ചും സഹിച്ചും ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും തിരിച്ചുവരാൻ സാധ്യതയില്ലാതെ ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്താൽ കഴിയുന്ന ഹതഭാഗ്യരായ രോഗികൾക്ക് അന്തസ്സോടെ പ്രകൃതിദത്തമായ രീതിയിൽ ഈ ലോകത്തോട് വിടവാങ്ങാനുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്.